Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പ്രവേശിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം, സംബന്ധ ഭാഷ്യം, അങ്ങനെ അധ്യാസത്തിന്റെ പൂർവപക്ഷ ഭാഷ്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ വായിക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയണോസ്തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോരിതരേതരഭാവാനുഭവത്തോ സിദ്ധായാം. ഇതാണ് യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോ വിഷയ വിഷയണോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുപപത്തോ സിദ്ധായ തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത് സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് ഇനി പ്രതിപാദിക്കാൻ പോവുകയാണ്. യുഷ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന, അതായത് ഇത് എന്നറിയുന്ന വസ്തുക്കളും അസ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന ആത്മാവും, ഇവിടെ പൂർവപക്ഷി പറയുന്നത് ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നാണ്. ഇത് രണ്ടും ഇതിനെ പറയുന്നു വിഷയിയും വിഷയവും, ആത്മാവ് വിഷയി, മറ്റുള്ളവയെല്ലാം വിഷയങ്ങൾ. ഇത് പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ വൈരുദ്ധ്യം, അത്യന്ത വൈരുദ്ധ്യം. വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞ രണ്ടു തരത്തിലൊരു സഹ അനവസ്ഥായിത്വം എന്ന് പറയും. ഒരു വൈരുദ്ധ്യം സഹ അനവസ്ഥായിത്വം എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കായിക. എന്താണിപ്പോ നല്ല വെളിച്ചവും നല്ല ഇരുട്ടും ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു വെളിച്ചവും ഇരുട്ടും പരസ്പര വിരോധിയാണ്. അത് വൈരുദ്ധ്യം, വിരോധം എന്ന് പറയുന്നു. അതിന്റെ ശാസ്ത്രീയമായ പരിഭാഷയാണ് സഹ അനവസ്ഥായിത്വം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബാധ്യ ബാധക ഭാവം, അതും വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു പരിഭാഷയാണ്. എന്നുവെച്ചാൽ അതിന്റെ നിർവചനമാണ് ബാധ്യ ബാധക ഭാവം. അതായത് അതിനും ഇത് തന്നെയാണ് ഉദാഹരണം, നല്ല വെളിച്ചവും നല്ല ഇരുട്ടും. ഇത് ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അമർത്തിക്കളയുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യാം. വെളിച്ചം ബാധകം, ഇരുട്ട് ബാധ്യം. അതായത് വെളിച്ചം നാശകം, നശിപ്പിക്കുന്നത്, ഇരുട്ട് നശിക്കുന്നത്. ഇതാണ് ഇതിന്റെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും വിരോധം എന്ന് പറയുന്നത്. അതിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും രണ്ട് വസ്തുക്കളിൽ വിരോധം, ശരിയായ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ഏതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ അത് ബാധ്യ ബാധക ഭാവമായിരിക്കും, അല്ലെങ്കിൽ സഹ അനവസ്ഥായിത്വമായിരിക്കും. വെളിച്ചത്തിനും ഇരുട്ടിനും ഇതുണ്ട്, ഈ തരത്തിലുള്ള പരസ്പര വിരോധമാണ്. അതാണ് ഇവിടെ പറഞ്ഞെന്താണ് വിരുദ്ധ സ്വഭാവയോഹവും. ഇതിന്റെ വൈരുദ്ധ്യം ഇതാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഇത് ആത്മ അനാത്മാക്കളിലുണ്ടെന്നാണ് ഇവിടെ പൂർവപക്ഷി പറയുന്നത്. പൂർവപക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് അസ്മത് പ്രത്യയ ഗോചരം, അസ്മത് ഞാൻ എന്ന അറിവിന് വിഷയമാണ് ആത്മാവെന്നാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നതനുസരിച്ച് ഞാനെന്നുള്ള അറിവിലൂടെ ആത്മാവിനെ, അല്ലെങ്കിൽ ശുദ്ധമായ പൂർണ്ണമായ ആത്മാവിനെ അറിയുന്നില്ല. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് അത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ചിലരുണ്ട്. ദാർശനികന്മാരിൽ തന്നെ വൈശേഷികന്മാരെന്ന് പറയുന്നവരുണ്ട്, മഹർഷി കണാദന്റെ അനുയായികൾ, കണാദന്മാരെന്നും പറയും. അവരുടെ ഒരു സിദ്ധാന്തമാണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഭാഷകാരനും മറ്റും ഇങ്ങനെ പറയുന്നത്. ഒരു പൂർവപക്ഷം പറയുമ്പോൾ ആ പൂർവപക്ഷികളായിട്ട് ഒരുപാട് പേര് കാണും. ഇപ്പൊ ഇവിടെ ചില അംശങ്ങളിൽ ചാർവാകന്മാർ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ ദ്വൈതികൾ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ നൈയായികന്മാരെ പോലെ അല്ലെങ്കിൽ വൈശേഷികന്മാരെ പോലെയുള്ളവർ പൂർവപക്ഷികളായിരിക്കും. അവരുടെ എല്ലാം ആശയങ്ങളെ സംഗ്രഹിച്ചാണ് ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിന് വിരുദ്ധമായ ഒരു പക്ഷത്തെ അവതരിപ്പിക്കുന്നു. ഈ പറയുന്നിടത്തും ഇങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പൊ അതിൽ അങ്ങനെയുള്ള വൈശേഷിക ജ്ഞാനികന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. എന്താണ് അസ്മത് പ്രത്യേക ഗോചരം? ആത്മാവ് അഹം എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് നമ്മളിനി സിദ്ധാന്തത്തിൽ അദ്വൈതിയുടെ പക്ഷത്തിൽ അതിനെ സമർത്ഥിക്കും. ആത്മാവ് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ വിഷയമാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പറയും. അതുകൊണ്ട് പൂർവപക്ഷത്തെ നമ്മൾ ഒരിക്കലും സിദ്ധാന്തമായി തെറ്റിദ്ധരിക്കരുത്. യുഷ്മത് പ്രത്യേക ഗോചരം, യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരം എന്ന് പറഞ്ഞിവിടെ തുടങ്ങി. ഇതിനെക്കുറിച്ചും സാധാരണ ഈ സനാതന പാരമ്പര്യം അനുസരിച്ച് ഒരു ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ യാതൊരു തടസ്സവും കൂടാതെയുള്ള പരിപൂർണമായ പരിസമാപ്തിക്ക് വേണ്ടി ഗ്രന്ഥം തുടങ്ങുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. മംഗളാദീനി, മംഗളമധ്യാനി, മംഗളാന്താനി ച ശാസ്ത്രാണി പ്രഥന്തേ. പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യം രചിച്ച പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്, മംഗളം ആദിയിൽ, മംഗളം മധ്യത്തിൽ, മംഗളം അന്ത്യത്തിൽ ഉള്ള ശാസ്ത്രങ്ങൾ ലോകത്ത് പ്രചാരം നേടുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. അധ്യേതാരശ്ച വൃദ്ധിയുക്താഹ സിഹു. അധ്യേതാക്കൾ, ആ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർക്ക് അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം അവർക്കുണ്ടാകുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആചാര്യ പാരമ്പര്യം ഉള്ളപ്പോൾ ആദ്യം മംഗളാചരണം ചെയ്യണം. മംഗളാചരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു ശ്ലോകം എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ മംഗളസൂചകമായ എന്തെങ്കിലും ശബ്ദങ്ങൾ ഓം പോലെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഭാഷ്യകാരൻ ഇവിടെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. യുഷ്മത് അസ്മത് പ്രതീക ഗോചരയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ പാരമ്പര്യത്തെ ലംഘിച്ചു ഒരാചാര്യൻ? അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഇവിടെ യുഷ്മത് അസ്മത് പ്രത്യയം എന്ന് പറയുന്നതുകൊണ്ട് ആത്മവസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആത്മവസ്തുവിനെ, പരമാത്മവസ്തുവിനെ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മംഗളം ആചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്ലോകം എഴുതി മംഗളം, മംഗളാചരണം നടത്തേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പം മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അത് മതി, സാധാരണ മനുഷ്യന് അത് പോരാ. അതുകൊണ്ട് ഇവിടെ മംഗളാചരണം ഉണ്ട്, ഇവിടെ ഗ്രന്ഥം നിർവിഘ്നമായി പരിസമാപിച്ചു, ഗ്രന്ഥ അധ്യയനം ചെയ്യുന്നവർക്ക് ഫലമുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം മംഗളാചരണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രത്തിൽ മംഗളവാദം എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയുണ്ട്. അത് തർക്കശാസ്ത്രമാണ്, മറ്റും പഠിക്കുമ്പോൾ അവിടെ ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് മംഗളത്തെക്കുറിച്ചൊരു ചർച്ച, മംഗളാചരണം വേണമോ വേണ്ടയോ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അത് അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നുണ്ട്, മംഗളാചരണം ഉണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പൂർവക്ഷി പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ ആത്മാവും അനാത്മാവും അത്യന്തം ഭിന്നങ്ങളാണ്, രണ്ടും വെവ്വേറെയാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് ഇത് രണ്ടും കൂടിച്ചേരത്തില്ല എന്നാണ്. അതായത് ഇതിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. അത് ഉറപ്പായിരിക്കെ തദ്ധർമാണാം അപി അടുത്ത് പറയുന്നു. തദ്ധർമാണാം അപി തയോഹോ ആത്മ അനാത്മനോഹോ ധർമാണാം അപി, ആ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും എന്നാണ്. ഇവിടെ രണ്ട് വസ്തുക്കളാണ് ആത്മാവും അനാത്മാവും. ഈ രണ്ട് വസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും സുതരാം ഇതരേതരഭാവ അനുപത്തി, വ്യക്തമായും സുതരാം ഇതരേതരഭാവം താതാത്മ്യം അനുപപത്തി അയുക്തമാണ്, ശരിയാകത്തില്ല. ആത്മ അനാത്മാക്കൾക്ക് താതാത്മ്യം സംഭവിക്കാത്തതുപോലെ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾ എന്താണ്? ആത്മാവിൻ്റെ അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ, അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അനാത്മാവ് ആത്മാവൊഴികളുടെ എല്ലാ വസ്തുക്കളും, ശരീരം തുടങ്ങിയ വസ്തുക്കൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങി സർവ്വവും അനാത്മാക്കളാണ്. എന്താണ് ഇതിൻ്റെ ധർമ്മങ്ങൾ? ശരീരത്തിൻ്റെ ധർമ്മം അത് നശ്വരമാണ്, ജഡമാണ്, പരിച്ഛിന്നമാണ്. ഇതിനതിന് ആദി അന്തങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ധർമ്മങ്ങളാണ്. ആത്മാവിൻ്റെ ധർമ്മമോ? ഇവിടെ പറയുന്ന പൂർവക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവിന് ധർമ്മങ്ങളാകാം. അദ്വൈതി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദാർശനികന്മാരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ ആത്മാവ് നിർഗുണമായിരിക്കുന്നത്. ബാക്കിയെല്ലാവരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അനന്ത കല്യാണ ഗുണനിധിയാണ് ഈശ്വരൻ എന്നും മറ്റും പറയുമ്പോൾ അവിടെ ഈശ്വരൻ സഗുണനാണ് എന്ന് വെച്ചാൽ അവിടെ ഈശ്വരന് ധർമ്മങ്ങളുണ്ട്. നൈയായികന്മാര് വൈശേഷികന്മാര് ഇവരെല്ലാം എന്ത് പറയുന്നു, ആത്മാവിൽ ഇച്ഛാ സുഖദ്വേഷാദി ധർമ്മങ്ങളിരിക്കുന്നു, ജ്ഞാനം തുടങ്ങിയവ ആത്മാവിലിരിക്കുന്നു, ആത്മാവ് ധർമ്മമുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിനും ധർമ്മങ്ങളുണ്ട് എന്ന് മറ്റ് ഉള്ളവരുടെ അഭിപ്രായത്തിൽ സ്വീകരിക്കാം. പക്ഷേ അദ്വൈതിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവ് നിർധർമ്മകമാണ്, സർവധർമ്മ ശൂന്യമാണ് ആത്മവസ്തു, അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, അതിൽ മറ്റ് യാതൊരു ധർമ്മത്തിനും തത്ത്വചിത്ത് ആനന്ദം അല്ലെങ്കിൽ നിത്യത്വം ശുദ്ധത്വം ഇതെല്ലാം എന്താണ്, അതിൻ്റെ സ്വരൂപമാണ്, അതിൻ്റെ ധർമ്മങ്ങളല്ല, നിർധർമ്മകമാണ്. എന്നാലും അദ്വൈതികളും ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. എങ്ങനെ? സോപാധികമായി ധർമ്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയും. സോപാധികമായ ധർമ്മത്തെ, സോപാധികം എന്ന് വെച്ചാൽ ഉപാധിയോടുകൂടി ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു, പരമാർത്ഥത്തിലല്ല, കൽപ്പിതമായി എന്ന് പറയും. അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽപ്പിതമായ ധർമ്മങ്ങൾ സ്വീകരിക്കുന്നു. പാരമാർത്ഥികമായി നിർധർമ്മകം, കൽപ്പിതമായി അതിനും ധർമ്മങ്ങളുണ്ടെന്നാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടിന്റെ പുറത്ത് സ്ഫടികം വെച്ച് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചു, വെച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ചുവന്നിരിക്കും, വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കും. വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കുന്ന എന്തുകൊണ്ട്? ഉപാധി ഉള്ളതുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ ഉപാധി? പട്ട്. ഉപ ആധീയതേ, ഉപ ആധീയന്തേ എന്നും പറയാം. ഉപ ആധീയന്തേ ധർമാഹ അനേന സമീപേ വസ്തുനി, തന്റെ സമീപത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ സ്വന്തം ധർമ്മങ്ങളെ സമർപ്പിക്കുന്നതിനെ ഉപാധി എന്ന് പറയുന്നു. ഒരു വസ്തു തന്നിൽ തന്റെ ധർമ്മങ്ങളെ തന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ ആദ്യം പറഞ്ഞ വസ്തുവിന് ഉപാധി എന്ന് പറയും. ഇവിടെ പട്ടിനെ എടുക്കുക, പട്ട്. പട്ടിന്റെ ധർമ്മമാണ് രക്തവർണം, ചുവപ്പ് നിറം. ആ ചുവപ്പ് നിറത്തെ ആ പട്ട് തന്റെ സമീപത്തിലിരിക്കുന്ന ഗ്ലാസിലേക്ക് സമർപ്പിക്കുന്നു, അതുകൊണ്ട് ഗ്ലാസ് ചുവക്കുന്നു. അപ്പൊ ഗ്ലാസ് ചുവക്കുന്നതിന് ഉപാധിയായി പട്ട്. അതുകൊണ്ട് പട്ടിന് നമുക്ക് പറയാം ഉപാധി എന്ന്. എന്തുകൊണ്ട്? ഉപ സമീപത്ത്, സമീപത്തിരിക്കുന്ന എന്താണ്? സമീപ വസ്തു എന്താണ്? അവിടെ ഗ്ലാസ്. അവിടെ എന്ത് ചെയ്യുന്നു? ആധീയന്തേ സമർപ്പിക്കുന്നു, വയ്ക്കുന്നു. എന്ത് വയ്ക്കുന്നു? സ്വധർമാഹ തന്റെ ധർമ്മങ്ങളെ. എന്തിന്റെ? പട്ടിന്റെ ധർമ്മങ്ങളെ. അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് എന്ത് പറയുന്നു? ഗ്ലാസ് ചുമക്കുന്നതിന് പട്ട് ഒരു ഉപാധിയാണ് എന്ന് പറയുന്നു. പട്ട് ഒരു ഉപാധിയാണ്. ഇതുപോലെ ഉപാധികളോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ആത്മാവും സധർമ്മകമാകാമെന്നാണ്. ആത്മാവിൽ ധർമ്മങ്ങളുണ്ടാകാം. എങ്ങനെ? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. പക്ഷെ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ധർമ്മമാണ് ഈ ആനന്ദം. ആത്മാവിന്റെ ധർമ്മമായ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു ഉപാധിയുണ്ട്, അതിസൂക്ഷ്മമായ അന്തക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി. അന്തക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ സംബന്ധിച്ച് അദ്വൈതത്തിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം ഇങ്ങനെയുള്ള പേരുകളിൽ ശാസ്ത്ര ചർച്ചയിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ വിശദമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിബിംബ രൂപത്തിൽ വരാം. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിൽ അന്ധകരണം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അപ്പോൾ ആത്മപ്രതിബിംബം അതിലേക്ക് പതിയുന്നു. പതിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ പ്രതിഫലനം അന്ധകരണ വസ്തുവിലേക്ക് വരുന്നു. അങ്ങനെ ആ അന്ധകരണത്തിൽ നമുക്ക് സുഖം അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൈതന്യം, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് എന്റെ ശരീരം ചൈതന്യവത്താണ്, എന്റെ ഉള്ളിൽ ബോധമുണ്ട്, എന്റെ ശരീരം ചൈതന്യവത്തങ്ങനെ എന്റെ വിരലിൽ സൂചി കൊണ്ട് കുത്തിയാൽ എനിക്ക് വേദനിക്കുന്നു, സംവേദനക്ഷമത എന്റെ ശരീരത്തിനുണ്ട്, ബോധം എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ഏത് ശരീരത്തിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ബോധത്തെ സ്വീകരിക്കാൻ കഴിയുന്നു, ബോധത്തെ അവിടേക്ക് എനിക്ക് ആ ഭാഗത്തേക്ക് പ്രക്ഷേപിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ എന്റെ ശരീരം ചൈതന്യവത്താണെന്ന് പറയും. അപ്പോൾ ഈ ചൈതന്യം എങ്ങനെ വരുന്നു? അതും പറയാം. ഈ ചൈതന്യസ്വരൂപിയായ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അതിസൂക്ഷ്മമായ അന്തഃക്കരണത്തിലേക്ക് അല്ലെങ്കിൽ അന്തഃക്കരണ പരിണാമമായിരിക്കുന്ന മനസ്സ് ബുദ്ധി ഇതിലേക്ക് ഈ അതിസൂക്ഷ്മമായ ഈ അന്തഃക്കരണം അതിസ്വച്ഛമായിരിക്കുന്നത് കൊണ്ട് ഈ ആത്മ സാന്നിധ്യത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിലേക്ക് പ്രതിബിംബിക്കുന്നു, അല്ലെങ്കിൽ ആ ചൈതന്യത്തെ അത് ആവാഹിക്കുന്നു. എങ്ങനെയാണോ കാന്തം ത്തിന്റെ സമീപത്തിൽ ഇരുമ്പിരിക്കുമ്പോൾ ആ ഇരുമ്പിലേക്ക് കാന്തം ആവാഹിക്കപ്പെടുന്നത്, അതുപോലെ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നു, ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ ഈ അതിസൂക്ഷ്മമായ അന്ധകരണ വൃത്തിയിരിക്കുമ്പോൾ ആ വൃത്തിയും ചൈതന്യവത്തായി തീരുന്നു. ചിത്തിന്റെ സമീപത്തിലിരിക്കുന്ന സൂക്ഷ്മ ജഡം ചിന്മയമായി തീരുന്നു. അപ്പോൾ അന്ധകരണം എന്തായി, ചിന്മയമായി തീർന്ന അന്ധകരണത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിലേക്കും ആ ചൈതന്യം വ്യാപിക്കുന്നു. ആ ഈ ശരീരം എന്താകുന്നു, ചിന്മയമായി തീരുന്നു, ചൈതന്യവത്തായി തീരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ജീവനുള്ളവനാണെന്ന് പറയുന്നു. ആ ചൈതന്യ സാന്നിധ്യം ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ പറയുന്നു, ഞാൻ മരിച്ചുപോയി, എനിക്ക് പറയാൻ പറ്റത്തില്ല, മറ്റു ശരീരത്തെ കണ്ടു പറയുന്നു താൻ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചൈതന്യത്തിന്റെ പ്രസാരണം ആത്മവസ്തുവിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂല തലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ നമ്മൾ ചൈതന്യമുള്ളവരായി തീരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, സ്വാഭാവികമായി ആത്മധർമ്മം നമ്മൾ അനുഭവിക്കുന്നു. ആത്മാവിന്റെ സ്വരൂപത്തെയല്ല നമ്മൾ അനുഭവിക്കുന്നത്, ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ആത്മസ്വരൂപത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. മറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ അന്ധകരണത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തെ നമുക്ക് ആത്മധർമ്മം എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു ഉപാധി വന്നു, അന്ധകരണം. അപ്പോൾ സ്വാഭാവികമായി ആത്മാവിന്റെ ആനന്ദത്തെ, അല്ലെങ്കിൽ ആത്മാവിന്റെ ചൈതന്യത്തെ, അല്ലെങ്കിൽ ആത്മാവിന്റെ നിത്യതയെ, ആത്മാവിന്റെ ശുദ്ധതയെ, ഇങ്ങനെ ഏതിനെയും നമുക്ക് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു എന്ന് പറയാം. അപ്പോൾ ആത്മാവിനും സ്വാഭാവികമായി ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തദ്ധർമാണാം അപി തയോഹു ആത്മാ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും. അനാത്മാക്കളായിരിക്കുന്ന ശരീരാദികളുടെ ധർമ്മം നമുക്കറിയാം, അത് ജഡമാണ്, പരിച്ഛിന്നമാണ്, നശ്വരമാണ്. ഇതൊക്കെയാണ് അതിന്റെ ധർമ്മം, നശിക്കുക അതിന്റെ ഒരു ധർമ്മമാണ്. ധർമ്മം ധർമ്മി, നമ്മൾ സാധാരണ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം കൊടുക്കുന്നു, ഭിക്ഷ കൊടുക്കുന്നു, അയാൾ ധർമ്മിഷ്ഠനാണ്. ആ അർത്ഥത്തിൽ ധർമ്മത്തിന് പുണ്യം എന്നുള്ള അർത്ഥമാണ്. ധർമ്മത്തിന്, ധർമ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട്, ആത്മാവെന്നും അർത്ഥമുണ്ട് ധർമ്മത്തിന്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഞാനീ പറയുമ്പോൾ തദ്ധർമാണാം അപി എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വസ്തുവിന്റെ സവിശേഷതയെ അതിന്റെ ധർമ്മം എന്ന് പറയുന്നു. അതായത് പട്ടിന്റെ സവിശേഷതയാണ് രക്തവർണം. അപ്പോൾ ആ രക്തവർണം ചുവപ്പ് നിറം, അത് പട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ പട്ടിനെ എന്ത് വിളിക്കും, ധർമ്മി എന്ന് വിളിക്കും. പട്ട് ധർമ്മി, ധർമ്മോ അസ്യ അസ്ഥി ഇതി ധർമ്മി, ധർമ്മം ഏതിനാണോ ഉള്ളത് അതിനെ ധർമ്മി എന്ന് പറയുന്നു. ധർമ്മം ഉള്ളത് ധർമ്മി, പട്ട് ധർമ്മി, പട്ടിന്റെ രക്തവർണം ധർമ്മം എന്നാണ്. ഈ ശരീരം ധർമ്മി, ശരീരത്തിന്റെ നശ്വരത, ശരീരത്തിന്റെ ജഡത്വം, അത് ധർമ്മം. അപ്പൊ ശരീരത്തെ നമുക്ക് ധർമ്മി എന്നും ശരീരത്തിന്റെ ജഡത്വത്തെ നമുക്ക് ധർമ്മം എന്നും പറയാം. ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യത്വം, ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ഇതെല്ലാം ധർമ്മി എന്ന് പറയാം. ആത്മാവിൽ എപ്പോഴും ഓർക്കണം, വാസ്തവത്തിൽ ധർമ്മധർമ്മിഭാവമില്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച്, മറ്റു സിദ്ധാന്തങ്ങൾ അനുസരിച്ചല്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ധർമ്മധർമ്മിഭാവമില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായി ധർമ്മധർമ്മിഭാവം വരും എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് ധർമ്മിയും, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആത്മാവിന്റെ ധർമ്മവുമാണ്. അങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ചിന്തിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആത്മാവിന്റെ ഒരു ധർമ്മമായി പറഞ്ഞാലും അതിന് തെറ്റില്ല. ആത്മാവ് ഇതിനാധാരമാണ്, അല്ലെങ്കിൽ അധിഷ്ഠാനമാണ്. ഈ അധിഷ്ഠാനത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, ആത്മാവ് ധർമ്മി, പ്രപഞ്ചം ധർമ്മം എന്ന് പറയാം. അപ്പോൾ എന്താണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ ഒരു സവിശേഷത, ഏതെങ്കിലും ഒരു സവിശേഷത, അത് ആ വസ്തുവിനെ സംബന്ധിച്ച് ധർമ്മമാകും. ഏത് വസ്തുവിനാണോ ആ സവിശേഷത ഉള്ളത്, ആ വസ്തുവിനെ നമ്മൾ ധർമ്മി എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തദ്ധർമാണാമപി. ആത്മവസ്തുവിന്റെയും അനാത്മവസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും എന്താണ് സുതരാം വ്യക്തമായും ഇതരേതരഭാവ അനുപത്തി താതാത്മ്യം അയുക്തമാണ് സംഭാവ്യമല്ല താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് ഇതിനും താതാത്മ്യം ഒക്കത്തില്ല എന്നാണ് എന്തുകൊണ്ട് രണ്ട് വസ്തുക്കൾ കൂടിച്ചേരാതെ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ കൂടിച്ചേരത്തില്ലെന്നാണ് ഒരു സാമാന്യ യുക്തി താതാത്മ്യം രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ പരസ്പരം താതാത്മ്യം സംഭവിക്കത്തുള്ളൂ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ താതാത്മ്യം ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളവും പാലും കൂട്ടിച്ചേർക്കുന്നു വെള്ളം അതിന് അതിൻ്റെതായ ധർമ്മങ്ങൾ പലതുമുണ്ട് പാല് അതിനും അതിൻ്റെതായ ധർമ്മങ്ങൾ ഉണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ധർമ്മങ്ങളും പരസ്പരം കൂടിച്ചേരുന്നു ധർമ്മിയായിരിക്കുന്ന വെള്ളവും പാലും കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ധർമ്മങ്ങളും കൂടിച്ചേരുന്നു ഇത് അധ്യാസത്തിന് ഉദാഹരണമല്ല ഞാൻ ഈ കൂടിച്ചേരലിന് ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമുക്ക് വെള്ളവും പാലും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം അവിടെ ധർമ്മധർമ്മികൾ കൂടിച്ചേർന്നു രണ്ടിന്റെയും ഗുണങ്ങളും വിശേഷതകളും എല്ലാം പരസ്പരം കലർന്നുപോയി കൂടിച്ചേരലിന് മാത്രമുള്ള ഒരു ഉദാഹരണം അധ്യാസത്തിന്റെ ഉദാഹരണമല്ല ഇവിടെ അധ്യാസമല്ല സംഭവിക്കുന്നു അപ്പോ ഇതുപോലെ ധർമ്മധർമ്മികൾ കൂടിച്ചേരണമെങ്കിൽ ആദ്യം ധർമ്മികൾ ചേർന്ന് പിന്നെ ധർമ്മങ്ങൾ ചേരണമെന്നാണ് അതായത് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെട്ടതിന് ശേഷമേ ആത്മാവിന്റെ ധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും താതാത്മ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൂർവക്ഷി പറയുന്നത് ഇവിടെ ആത്മാവും അനാത്മാവും തമ്മിൽ ഒരിക്കലും താതാത്മ്യപ്പെടുന്നില്ല ഇത് രണ്ടും പ്രത്യേക വസ്തുക്കളാണ് അതുകൊണ്ട് ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും ഒരിക്കലും കൂടിച്ചേരത്തില്ല അതായത് ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും രണ്ടും സംഭവിക്കത്തില്ല എന്നാണ് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെടുന്നതിനെ ധർമ്മി അധ്യാസം എന്നും ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും കൂടിച്ചേരുന്നതിന് ധർമ്മ അധ്യാസം എന്നും പറയും അത് പേരിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കാൻ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാം എങ്ങനെ അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന് എപ്പോഴും നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്ന അവസരത്തെ ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് പൂർവപക്ഷമുള്ള സിദ്ധാന്തം സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ ആത്മ അനാത്മാക്കൾ കൂടിച്ചേരുന്നു അതായത് അതിന്റെ താതാത്മ്യം സംഭവിക്കുന്നു ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആദ്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ഫുരിക്കുന്ന ബോധം അവ്യക്തമായി സ്ഫുരിച്ച് പ്രകടമാകുന്ന ബോധം തന്നെക്കുറിച്ചുള്ള ബോധമാണ് തന്നെക്കുറിച്ചുള്ള ബോധത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഞാൻ അഹം ആ ബോധം വ്യാപിക്കുന്ന എവിടെ നമ്മുടെ ശരീരത്തിലേക്ക് എന്നിലേക്ക് ഞാൻ എന്ന് പറയുമ്പോൾ ശരീരബോധമാണ് ആദ്യം കടന്നു വരുന്നത് അതായത് ആത്മാവിന്റെ സൂചകമായിരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം ചൈതന്യം ശരീരത്തിലേക്ക് സംക്രമിക്കുന്നു അപ്പോ ഞാൻ എന്നുള്ള ഒരു ബോധത്തിൽ അവിടെ ആത്മാവും ശരീരവും ചേർന്ന് അനുഭവപ്പെടുന്നു ഒന്നായി അനുഭവപ്പെടുന്നു ഇതാണ് ധർമ്മ്യധ്യാസം അല്പം കഴിഞ്ഞ് ഇത് വളരെ സൂക്ഷ്മമായി സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നു കൈകാലുകൾ ചലിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു കിടക്കയിൽ അസ്വസ്ഥതകളുണ്ടായ ശരീരം വേദനിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിക്കുന്നു സന്തോഷിക്കുന്നു സുഖം തോന്നുന്നു ശരീരവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം സംഭവിക്കുന്നു അതുപോലെ തന്നെ തന്നിൽ ദുഃഖം വരുന്നു ചിലപ്പോൾ ശരീരം വേദനിക്കുന്നു ശരീരത്തെ അറിയുന്നു അതുപോലെ എന്നിൽ ദുഃഖം വരുന്നു അല്ലെങ്കിൽ സുഖം വരുന്നു അവിടെ എന്ത് ചെയ്യുന്നു ധർമ്മങ്ങളും കൂടിക്കലരുന്നു ശരീരത്തിലേക്ക് ബോധം പ്രസരിക്കുമ്പോൾ എന്ത് വരുന്നു ആത്മധർമ്മം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈതന്യം ശരീരത്തിലേക്ക് അതായത് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു ശാരീരികമായ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾ എന്നിൽ അനുഭവപ്പെടുമ്പോൾ എന്ത് വരുന്നു ആ ശരീരധർമ്മമായിരിക്കുന്ന ജഡധർമ്മമായിരിക്കുന്ന ദുഃഖങ്ങൾ ആത്മാവിലേക്ക് അധ്യസിക്കുന്നു അവിടെ എന്ത് വരുന്നു ധർമ്മി അധ്യാസം ആദ്യം ഞാൻ എന്നുള്ള ബോധത്തിൽ ധർമ്മി അധ്യാസം സംഭവിക്കുന്നു അത് കഴിഞ്ഞ് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ ഇന്നവനാണ് ആ ബോധങ്ങളെല്ലാം വരുന്നു പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല സാമാന്യമായി അതൊക്കെ വരുന്നു ഉണർവിൽ നിന്നും ഉണർന്നു വരുമ്പോൾ ഒരാൾ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ആ ധാരണ അയാളുടെ മനസ്സിലേക്ക് വരുന്നു ഞാൻ വൃദ്ധനാണ് ഞാൻ യുവാവാണ് ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ സന്യാസിയാണ് ഞാൻ ബ്രഹ്മചാരിയാണ് ഇത്തരം അധ്യാസങ്ങളെല്ലാം ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ആത്മാവാണെന്നുള്ള അധ്യാസം വരും. അങ്ങനെയും വരും. ഇതെല്ലാം അധ്യാസമാണ്, നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അധ്യാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആത്മ അനാത്മാക്കളുടെ കൂടിച്ചേരൽ, ആത്മ അനാത്മധർമ്മങ്ങളുടെ ചൈതന്യത്തിന്റെ ദുഃഖത്തിന്റെ എല്ലാം കൂടിച്ചേരൽ, ആനന്ദത്തിന്റെ നശ്വരതയുടെ എല്ലാം കൂടിച്ചേരലുകൾ സംഭവിക്കുന്നു. ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. ഇതിനെ ഇപ്പൊ പൂർവക്ഷി അംഗീകരിക്കുന്ന പൂർവക്ഷി പറയുന്നു, ഇതൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം, ഇതരേതരഭാവം താതാത്മ്യം അനുപന്നമാണ്. അതുകൊണ്ട് ധർമ്മധർമ്മികളുടെ താതാത്മ്യം അയുക്തമായതുകൊണ്ട്, ശരിയല്ലാത്തതുകൊണ്ട് തദ്ധർമാണാമപി, ഈ രണ്ടിന്റെയും ധർമ്മങ്ങളായിരിക്കുന്ന ചൈതന്യം, ആനന്ദം, ദുഃഖം, ജഡത്വം ഉണർന്നു വരുമ്പോൾ, നമ്മൾ രാവിലെ ഉണർന്നു വരും, ഉണർന്നു വരുമ്പോൾ പറയും ഇന്നൊരു മൂഡില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്വത്തിന്റെ അനുഭവമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ധർമ്മമായിരിക്കുന്ന ജഡത്വത്തെ ആത്മാവിലേക്ക് അധ്വസിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിലേക്ക് അതിനെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ശരിയല്ല, മൂഡ് ഔട്ടാണെന്ന് പറയുന്നു. അത് ജഡത്തിന്റെ അനുഭവം നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ അനുഭവത്തെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അവിടെ അധ്യാസമാണ് ആ സംഭവിക്കുന്നത്. ആനന്ദസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെയാണ് ഈ മൂഡൌട്ട് സംഭവിക്കുന്നത്? അവരിക്കലും സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്ന എന്ത്? ആ ജഡത്തിന്റെ താതാത്മ്യം, ഞാൻ അവിടെ ജഡത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു, ജഡധർമ്മത്തോട് ഞാൻ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വ്യക്തമായി അക്കാര്യം അനുഭവം ഉണ്ടെങ്കിലും പൂർവക്ഷി പറയുന്നു, സുതരാം, വ്യക്തമായും ഇതരേതര ഭാവ അനുഭവത്തെ, ഈ ആ ധർമ്മങ്ങൾക്കും ഇതരേതര ഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് എടുത്ത് ഇന്നലെ അത് പൂർത്തിയാക്കിയത്. നിധിധ്യാസനത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മനനം, നിധിധ്യാസനം, ശ്രവണം, ശ്രവണം, മനനം, നിധിധ്യാസനം, ഇത് ഒരേ സമയം സംഭവിക്കാമോ എന്നാണ്. അതോ ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം, അത് കഴിഞ്ഞ് നിധിധ്യാസനം എന്നുള്ള മൂന്ന് രീതിയിലാണോ ചെയ്യേണ്ടതെന്നാണ്. ഇത് മൂന്ന് രീതിയിലും ആകാം. പഴയകാലത്ത് അവർ പാരമ്പര്യം അനുസരിച്ച് പറയും, കാശിയിൽ ശ്രവണം, ഹരിദ്വാരത്തിൽ മനനം, ഉത്തരകാശിയിൽ നിധിധ്യാസനം എന്ന് പറയും. അപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂന്ന് സ്ഥലത്താണ് ചെയ്യുന്നത്, മൂന്ന് കാലത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ഒരേ സമയവും ആകാം. അതായത് ഏത് സമയമാണോ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മനസ്സിൽ നിശ്ചയവും മനസ്സിൽ ഏകാഗ്രതയും വരുന്നതിനനുസരിച്ച് മനനവും നിധിധ്യാസനവും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ശ്രവിക്കുന്ന ആ തത്വം, അതായത് ശ്രവിക്കുന്ന ഈ ശബ്ദം, നമ്മൾ ശ്രവിക്കുന്ന തത്വത്തിന്റെ ശബ്ദത്തെയാണ്, ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ ശരിയായ അറിവിനെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ, ആ അറിവിനെ കുറിച്ച് നമുക്ക് വ്യക്തത, ക്ലാരിറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശ്രവണം അവിടെ മനനത്തിലേക്ക് മാറിയെന്ന് വെച്ചാൽ മനനം നിശ്ചയത്തെ തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനനമായി എന്നാണ്. ആ നിശ്ചയത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായ ബോധം സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ അത് നിധിധ്യാസനമാണ്. നിധിധ്യാസനത്തിൽ ഏകാഗ്രത സംഭവിക്കുന്നു, ഏകാഗ്രതയിലൂടെയാണ് നിധിധ്യാസനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം വ്യക്തതയും ഏകാഗ്രതയും മനനത്തിന്റെയും നിധിധ്യാസനത്തിന്റെയും സൂചകങ്ങളാണ്, നമുക്കറിയാൻ പറ്റും. അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അറിയാം. ശ്രദ്ധയുള്ള ഒരുവന് സ്വയം അറിയാൻ പറ്റും. ഇതിന് പ്രാഥമികമായിട്ട് ശ്രദ്ധ വേണം. അപ്പോൾ ഒരാൾ, ശ്രദ്ധയുള്ള ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണ്? മനനം, നിധിധ്യാസനം, ഇത് രണ്ടും വ്യക്തതയുടെയും ഏകാഗ്രതയുടെയും സൂചകമായി നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ വ്യക്തതയുണ്ടെങ്കിൽ മനനം സംഭവിച്ചു, കേൾക്കുന്ന ആശയം നമുക്ക് വ്യക്തമാകും. മനസ്സവിടെ ഏകാഗ്രമാകുന്നുണ്ടെങ്കിൽ, മനസ്സ് ഏകാഗ്രമാകുന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ ഇതിന്റെ ഒരു അംശം ഉള്ളിൽ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജിംനാസ്റ്റിക്സ് അഭ്യാസം പോലെയാണ്. അതായത് മനസ്സിന്റെ ഒരു ഭാഗം എപ്പോഴും ഈ പറയുന്ന വസ്തുസാരത്തിൽ നിന്നു കഴിഞ്ഞാൽ, അതായത് ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുസന്ധാനം ശ്രവണ ഭിന്നമായ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും കടന്നിരിക്കുന്നു എന്നാണ്. നമ്മളിവിടെ ഇരുന്ന് ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി ഇതിനെ പുറത്തുവിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യവഹാരത്തിൽ ആത്മതത്വത്തെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് കേവല ശ്രവണത്തിൽ മാത്രമേ വന്നുള്ളൂ, മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും പോയില്ല എന്നാണ്. മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും ശ്രവണ സമയത്ത് തന്നെ ഒരു മനസ്സ് കടക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് ഈ ശ്രവണം നടക്കാതിരിക്കുന്ന സമയത്തും ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും ഇതിന്റെ സ്മരണം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആത്മസ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, നിജസ്മൃതി എന്ന് പറയും ആത്മസ്മൃതി, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സ്വാനുഭവമായിട്ടായില്ല എങ്കിലും സ്മരണ രൂപത്തിൽ വരാം. അതായത് നമ്മൾ കേട്ടതിനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഈ ഏകാഗ്രമായി ആത്മവസ്തുവിനെ കുറിച്ച് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകും. ആ സ്ഫുരണങ്ങളെ നമുക്ക് പിന്നീട് അനുസന്ധാനം ചെയ്യാൻ കഴിയും, സ്മരിക്കാൻ കഴിയും. ഒരു അനുഭവത്തിന്റെ സ്മരണ എന്നുള്ളതാണെങ്കിൽ അത് തുടർച്ചയായി നിൽക്കത്തില്ല, കാരണം തുടർച്ചയായി നിൽക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്ന നമ്മൾ എവിടെ നിന്നെങ്കിലും തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിനുള്ള യോഗ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും നമ്മുടെ വ്യവഹാരങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകുമ്പോഴും ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് മനസ്സിന്റെ ഒരു ഭാഗം ഇതിൽ ഇരിക്കും, മറ്റു ഭാഗം വിഷയങ്ങളിലും മറ്റ് വ്യവഹാരങ്ങളിലും ഇരിക്കും. അത് മനന നിധ്യാസനം കുറയ്ക്കുന്നുകൊണ്ടാണ്. അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഏകാന്തമായി ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സംശയങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മളൊരു പുസ്തകത്തെ അവലംബമാക്കിയോ അല്ലെങ്കിൽ സബ്രഹ്മചാരികളോടൊപ്പമോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മനനമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രവിക്കുന്നില്ല, മനനം ചെയ്യുന്നു. അതും വിട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനസ്സിനെ നമ്മൾ ധരിച്ച നിത്യ ശുദ്ധ മുക്ത വസ്തുവായ ആനന്ദ സ്വരൂപനാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് മനസ്സിനെ അമർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ആ ബോധത്തിൽ മനസ്സിനെ നിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ നിധിധ്യാസനമായി. അപ്പോൾ അത് അങ്ങനെയാകാം, ശ്രവണം മനനം നിധിധ്യാസനം ഈ രീതിയിലും ആകാം, അല്ല ഇതോടൊപ്പവും ആകാം. അത് വ്യക്തികളുടെ യോഗ്യത ആണ് അവിടെയും പ്രശ്നം. ചിലർക്ക് ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, ചിലർക്ക് കേട്ടാൽ മറക്കേണ്ടി വരും, വീണ്ടും കേൾക്കേണ്ടി വരും, വീണ്ടും മറക്കേണ്ടി വരും. ചിലർക്ക് ശ്രവണം തന്നെ ശരിയാകാൻ പ്രയാസമാണ്, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്, കേൾക്കുന്നത് പകുതി പകുതി ഇടവിട്ട് ഇടവിട്ടായിരിക്കും. പിന്നെ അതാണ് വേദാന്തം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകും, പിന്നെ അത് അതിലും വലിയ നാശമാകും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും ഇതിനകത്തുണ്ട്. ശ്രവണം തന്നെ ചിലപ്പോൾ ശരിയാകാതെ വരും. പിന്നെ മനനത്തിന്റെയും നിധ്യാസനത്തിന്റെയും കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാകാമെങ്കിൽ ആകാം, ആകാമെങ്കിൽ അത് നല്ലത്, അല്ല പ്രത്യേകമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാകാം എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത് പറയുന്നു, വിഷയവും വിഷയും തമ്മിലുള്ള താതാത്മ്യം ശരിയല്ല എന്ന് പറഞ്ഞു, അത് പൂർവപക്ഷം. ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോഴും ആ വിഷയമാണ് പറഞ്ഞത്, വിഷയവും വിഷയും ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. പിന്നീട് അത് താതാത്മ്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു. എങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന ആ സമയത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കൂടുതൽ ഒരേ കാര്യം തന്നെ പറഞ്ഞ് കേൾക്കുന്നതിലും നല്ലത് അതേ കാര്യം തന്നെ സ്വപ്രയത്നം കൊണ്ട് ചിന്തിച്ചുകൂടി മനസ്സിലാക്കുന്നതാണ്. ആ ഭാഗം ഒരിക്കലും ഇവിടെ ചിന്തിച്ചു നോക്കുക, അപ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാകും ഇവിടെ താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. ബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു, ശരീരത്തിലേക്ക് അത് പടരുന്നു. ഞാനെന്നുള്ള ബോധത്തിൽ കേവല ബോധം മാത്രമല്ല ശരീരമെന്നുള്ള ഭാവം കൂടി വരുന്നു. അവിടെ ഞാനെന്നോ പുരുഷനെന്നോ ഞാൻ സ്ത്രീയെന്നോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരുന്നു. ഞാൻ സന്യാസിയെന്നോ ബ്രഹ്മചാരിയെന്നോ ത്യാഗിയെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭാവങ്ങളെല്ലാം വരുന്നു. ഇതെല്ലാം എന്താണ്, അധ്യാസമാണ്. ഉണർന്നു കഴിയുമ്പോൾ രാവിലെ ജ്ഞാനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധ്യാസമാണ്, ഭ്രമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നും, മനസ്സിലായിക്കൊള്ളു ഇത് അധ്യാസമാണ്. അപ്പോൾ അങ്ങനെ വരാം, ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നിപ്പോകാം പലതരത്തിൽ. കാരണം നമ്മൾ ചിന്തിക്കുന്നതും ഇതിനനുസരിച്ചാണ് ഈ ഭ്രമം വരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനിയാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം കുറച്ച് കഴിയുമ്പോൾ അത് മാറും, അത് തോന്നുകയാണെങ്കിൽ അത് ഭ്രമമാണ്, അധ്യാസമാണ് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അനുഭവത്തെ തന്നെ നോക്കിയാണ് അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന്. അത് ഇന്നും ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അധ്യാസം എന്ന് പറയുന്നത് അത് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെയാണ്. പറയുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നില്ലെങ്കിൽ അതൊന്നുകൂടി ചിന്തിച്ചു നോക്കുക. ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ വ്യക്തമാകും. ഉണർന്നു വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമാകാം. അനുഭവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മതി, അപ്പോൾ അത് വ്യക്തമാകുന്നു. അതായത് ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് അനുഭവമായിട്ട് തടിച്ചു നോക്കണം. പുസ്തകത്തിൽ നിന്ന് അത് നമുക്ക് ചിലപ്പോൾ വ്യക്തമാകത്തില്ല. പുസ്തകത്തിൽ പറയുന്നു ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം ചെയ്യുന്നു, അത് നമ്മൾ കാണാതെ പഠിച്ച് നോട്ട് എഴുതിയെടുത്ത് പരീക്ഷ എഴുതി പാസ്സായി റാങ്കും വാങ്ങി പത്രത്തിൽ ഫോട്ടോയും വന്നു. അതുകൊണ്ട് ഇവിടെ അധ്യാസം പിടിയിട്ടണമെന്നൊന്നുമില്ല. അധ്യാസം പിടിയിടണമെങ്കിൽ എന്ത് വേണം? സ്വയം ചിന്തിച്ചു പോകണം, സ്വയം ആന്തരികമായി ചിന്തിച്ചു പോകണം. വേദാന്തം എം എ പാസ്സായതുകൊണ്ട് അധ്യാസം പിടികിട്ടത്തില്ല. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് പാസ്സായാൽ പിടികിട്ടും, അല്ലെങ്കിൽ അത് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്.